റോമർ അധ്യായം 4. നമ്മുടെ പൂർവ പിതാവായ അബ്രഹാമിനെ കുറിച്ച് നമുക്കെന്തു പറയാം? വിശ്വാസത്തെക്കുറിച്ച് അവൻ എന്താണ് മനസ്സിലാക്കിയത്? അബ്രഹാം അവന്റെ പ്രവൃത്തി വഴിയാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ പുകഴ്ച പറയാൻ അവന് കാരണവുമുണ്ട്. പക്ഷേ ദൈവസമക്ഷം പുകഴ്ച പറയാൻ സാധിക്കില്ല. തിരുവെഴുത്തുകളിൽ കാണുന്നു,
അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവം അബ്രഹാമിന്റെ വിശ്വാസം അംഗീകരിച്ചു. ഇത് അബ്രഹാമിനെ ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിച്ചു.
ഒരുവൻ വേലയെടുത്തതിന് അവന് നൽകുന്ന കൂലി ദാനമല്ല, ആ കൂലി അവന് അർഹതപ്പെട്ടതാണ്. ഒരാൾക്കും അവന്റെ ന്യായീകരണം നേടാനൊക്കില്ല. ദൈവത്തിങ്കിൽ വിശ്വാസമർപ്പിക്കുന്ന ആളെ ദൈവത്തിന് മാത്രമേ ന്യായീകരിക്കാനാവൂ. ദുഷ്ടനെപ്പോലും ന്യായീകരിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവികമല്ലാത്തതിനെ സാധൂകരിക്കുന്നവനും നിഷ്ക്രിയനെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീതീകരിക്കുന്നത്. ദൈവമാണ് ദുഷ്ടരെപ്പോലും നീതീകരിക്കപ്പെടുവാൻ അർഹരാക്കുന്നത്. ദാവീദ് പറഞ്ഞതും ഇതുതന്നെ. ഒരുവന്റെ പ്രവൃത്തികളെ കണക്കിലെടുക്കാതെ അവനെ നല്ലവനായി ദൈവം സ്വീകരിക്കുമ്പോഴാണ് അവൻ സന്തുഷ്ടനാകുന്നത്.
അപരാധങ്ങൾ ക്ഷമിക്കപ്പെടുകയും പാപം മറയ്ക്കപ്പെടുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ. പാപങ്ങൾ കണക്കിലെടുക്കാതെയുള്ള ഒരുവനെ ദൈവം സ്വീകരിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അനുഗ്രഹീതൻ.
പരിച്ഛേദനേറ്റവർക്ക് മാത്രമേ സന്തോഷത്തിന് അർഹതയുള്ളൂ എന്നതാണോ, അതോ അഗരചരിമകൾക്കുമുണ്ടോ? ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ അംഗീകരിക്കുകയും ആ വിശ്വാസം അവനെ ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കുകയും ചെയ്തുവെന്ന് നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? പരിച്ഛേദനയ്ക്ക് മുമ്പോ പിമ്പോ ദൈവം അബ്രഹാമിനെ സ്വീകരിച്ചത്? പരിച്ഛേദനയ്ക്ക് മുമ്പാണ് ദൈവം അവനെ സ്വീകരിച്ചത്. ദൈവം തന്നെ സ്വീകരിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അബ്രഹാം പിന്നീട് പരിച്ഛേദന നടത്തിയത്. പരിച്ഛേദന ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ വിശ്വാസം വഴി ദൈവത്തിൽ നീതീകരിച്ചിരുന്നു. അതുകൊണ്ട് പരിച്ഛേദനയില്ലാത്ത വിശ്വാസികളുടെ പിതാവുമാണ് അബ്രഹാം. വിശ്വാസികളെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരെ പോലെ സ്വീകരിച്ചു. അതുപോലെ തന്നെ പരിച്ഛേദിതരുടെയും പിതാവാണ് അബ്രഹാം. പക്ഷേ അവരുടെ പരിച്ഛേദനയല്ല അബ്രഹാമിനെ അവരുടെ പിതാവാക്കിയത്. പരിച്ഛേദിതനാകും മുമ്പ് നമ്മുടെ പിതാവായ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം പിന്തുടർന്ന് ജീവിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അബ്രഹാം പിതാവാകുന്നത്. വിശ്വാസം വഴിയുള്ള നീതീകരണം കൊണ്ടാണ് അബ്രഹാമിനും സന്തതികൾക്കും ലോകത്തിന്റെ അവകാശം പൈതൃകമായി കിട്ടുമെന്ന വാഗ്ദാനം ലഭിച്ചത്, അല്ലാതെ ന്യായപ്രമാണം മൂലമല്ല. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ന്യായപ്രമാണം പിന്തുടരുക വഴി ലഭ്യമാക്കുമെങ്കിൽ വിശ്വാസം വിലയില്ലാത്തതാണ്. അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാനവും നിരർത്ഥകമാവും. കാരണം ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ ദൈവകോപം വരുത്തിവെക്കാനേ ന്യായപ്രമാണത്തിന് കഴിയൂ. പക്ഷേ ന്യായപ്രമാണമില്ലെങ്കിൽ ലംഘിക്കാനും ഒന്നുമുണ്ടാവുകയില്ല. വിശ്വാസമുണ്ടാകിയാൽ മനുഷ്യർക്ക് ദൈവത്തിൽ നിന്ന് വാഗ്ദാനം ലഭിച്ചു. ഇത് ഒരു സൗജന്യ സമ്മാനം പോലെയാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ മക്കൾക്കെല്ലാം ആ വാഗ്ദാനം ലഭിക്കാം. മോശയുടെ ന്യായപ്രമാണത്തിന് വിധേയരായിരിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, അബ്രഹാമിനെ പോലെ വിശ്വാസത്തോടെ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആ വാഗ്ദാനം. നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് അബ്രഹാം. തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു,
ഞാൻ നിന്നെ പല ജനതകളുടെയും പിതാവാക്കി.
ഇത് ദൈവത്തിന്റെ മുമ്പാകെ സത്യമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും സംഭവിച്ചു കഴിഞ്ഞിട്ടില്ലാത്തതും എന്നാൽ സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന് സന്തതികളുണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും പ്രത്യാശയോടെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തതുകൊണ്ടു മാത്രമാണ് അവൻ അനേകം ജനതകളുടെ പിതാവായത്. പണ്ട് ദൈവം പറഞ്ഞിരുന്നു,
നിനക്കു ധാരാളം സന്തതികളുണ്ടാകും
എന്ന്. ഏതാണ്ട് 100 വയസ്സായ താൻ ശാരീരികമായി സന്താനോത്പാദനത്തിനുള്ള പ്രായം പിന്നിട്ടുവെന്നറിഞ്ഞിട്ടും സാറ വന്ധ്യയാണെന്ന് മനസ്സിലായിരുന്നിട്ടും ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം ക്ഷയിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദാനം ഫലിക്കുമോ എന്ന സംശയം അബ്രഹാമിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവന്റെ ദൈവവിശ്വാസത്തിന് ഒരിളക്കവും സംഭവിച്ചതുമില്ല. അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്തു. വാഗ്ദാനം നൽകിയതെല്ലാം നടത്താൻ കഴിയുള്ളവനാണ് ദൈവമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ സ്വീകരിച്ചു. അതിനാൽ അവൻ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടു. ഈ വാക്കുകൾ അബ്രഹാമിനു വേണ്ടി മാത്രം എഴുതപ്പെട്ടവയല്ല. അവ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും കൂടി എഴുതപ്പെട്ടവയാണ്. നമ്മളും വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മയും ദൈവം സ്വീകരിക്കും. നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർത്തിയ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. യേശു നമ്മുടെ പാപം മൂലമാണ് വധിക്കപ്പെട്ടത്. ദൈവസന്നിധിയിൽ നമ്മെ നീതീകരിക്കാനായി അവൻ ഉയർപ്പിക്കപ്പെട്ടു.